ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ എ അജയകുമാർ, എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ എന്ന രീതിയിൽ ഓസ്ട്രേലിയയിലേക്കും സ്വാഗതം.
താങ്ക് യു വെരി മച്ച്.
ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ജനുവരി 22 താങ്കൾ ഈ ചുമതല ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വന്നിട്ടൊരു ഒരു മാസം ആകുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഇന്നിപ്പോൾ
ഒരു
മാസം ആകുകയാണ്. എന്താണ് ഒരു ഓസ്ട്രേലിയയിൽ ആദ്യമായ ഒരു പോസ്റ്റിംഗ് കിട്ടി വരുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു മാസം കൊണ്ടൊരു ഇംപ്രഷൻ എന്താണ്?
ഓസ്ട്രേലിയ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് രാജ്യം എന്ന രീതിയിൽ ഏതൊരു ഡിപ്ലോമാറ്റിനും ഇവിടെയുള്ള ഒരു പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു പോസ്റ്റിംഗ് ആണ്. അതിനു പുറമെ ഞാൻ ഇതുവരെ എന്റെ സർവീസിൽ മിഡിൽ ഈസ്റ്റ് ഭാഗത്തായിരുന്നു എന്റെ പ്രവർത്തനം, എന്റെ പോസ്റ്റിംഗുകൾ മുഴുവൻ. സോ വ്യക്തിപരമായിട്ടും ഒരു പുതിയ സ്ഥലം, പുതിയ സംസ്കാരം, പുതിയ തരത്തിലുള്ള സിസ്റ്റം, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇനി അങ്ങോട്ട് 3 വർഷം നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം ഏറ്റവും വലിയൊരു ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന 3 വർഷം, ഇവിടെയുള്ള 3 വർഷം വളരെ സംഭവബഹുലമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്തായാലും 3 വർഷമാണല്ലോ അല്ലെ ഒരു പോസ്റ്റിംഗ് ഒരു രാജ്യത്ത് വരുമ്പോഴത്തേക്ക്. അപ്പൊ അത് തന്നെ താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു അതിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് മലയാളികൾക്കേറെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നയതന്ത്ര രംഗത്ത് വീണ്ടും ഒരു മലയാളി കൂടി ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. താങ്കൾ ഇങ്ങോട്ട് വരുന്നത്, അതിനു മുമ്പുള്ള താങ്കളുടെ ഒരു പ്രവർത്തന പരിചയം മുഴുവനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്, മലയാളികൾ ഏറെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലായിരുന്നു. അവിടെ കുറച്ചുകൂടി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോയി ഇന്ത്യൻ പൗരന്മാർ തന്നെ താമസിക്കുന്ന രാജ്യങ്ങളായിരുന്നു താങ്കൾ പ്രവർത്തിച്ച ഇറാഖ് ആയാലും അല്ലെങ്കിൽ ബഹ്റിനായാലും എല്ലാം. അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ഒരു മലയാളി സമൂഹമാണ്. മലയാളി സമൂഹമായി വന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ ബന്ധം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ തന്നെ ഇവിടെ മലയാളികൾ നടത്തുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തു എന്ന് വെച്ചാല് ടൂർണമെന്റ് കാണാൻ പോയി, ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ കാണാൻ പറ്റി. പക്ഷെ അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആണ്. അതിൽ പിന്നെ എല്ലാവരുമായിട്ട് ഒരേപോലെ ബന്ധം പുലർത്താനുള്ള ഒരു ശ്രമം ഞാൻ ഇതുവരെയുള്ള എല്ലാ പോസ്റ്റിങ്ങുകളിലും എല്ലാ പ്രവർത്തന മേഖലകളിലും ശ്രമിച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകും. ഓരോ സ്ഥലത്തും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെതായിട്ടൊരു ഒരു പ്രൊഫൈലുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഗൾഫിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രൊഫൈലിന് വ്യത്യസ്തമായിട്ട് കുറെ കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും കുറെ കൂടി ഗവൺമെന്റ് പൊസിഷനിലും ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റിലും ഒക്കെ പ്രവർത്തിക്കുക അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് കൂടുതൽ. ഗൾഫിലുള്ളതുപോലെ സ്കിൽഡും അൺസ്കിൽഡ് വർക്കേഴ്സ് ആണ് ഗൾഫ് മേഖലയിൽ കൂടുതൽ. ഓരോ സ്ഥലത്തും കമ്മ്യൂണിറ്റിക്ക് ഒരു ഒരു അതിൻ്റെതായ പ്രൊഫൈലുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നത്.
ഓക്കെ, ഇപ്പോ ഇറാഖിൽ നിന്നാണ്, ഇറാഖിലെ അംബാസഡർ എന്ന ഒരു പദവിയിൽ നിന്നാണ് താങ്കൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. ഒരു പെട്ടെന്നൊരു വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഏറ്റവും പ്രശ്ന കലുഷിതമായ ഒരു രംഗത്ത് നിന്ന് തീർത്തും സമാധാനപരമായ കാൻബറയിലേക്ക് എത്തുമ്പോൾ.
അതായത് പിന്നെ ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാഖിലായാലും ഓസ്ട്രേലിയയിലായാലും നമ്മൾ നമ്മുടെ പിന്നെ രാജ്യത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രവർത്തന രീതിയിൽ നമ്മൾ നമ്മുടെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വ്യത്യസ്തമാണെങ്കിലും വേറെ ഒരു രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്കില്ല. കാരണം നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും വി ആർ റെപ്രസെന്റിങ് ഇന്ത്യ. അപ്പോ ജനറലി നമുക്ക് ആ ഒരു സ്ഥലത്തിന്റെ വ്യത്യാസം കൊണ്ട് മാത്രം അങ്ങനെ ഒരു ഒഫ്കോഴ്സ് പേഴ്സണലി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിന്റെ കംഫർട്ട് ഡെഫിനറ്റ്ലി മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഡിഫിക്കൽട്ട് ഏരിയയിലാകുമ്പോൾ ലൈഫ് റെസ്ട്രിക്റ്റീവ് ആയിരിക്കും, മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഓസ്ട്രേലിയ പോലെയുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള രാജ്യത്ത് വരും നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി മാറും. പക്ഷെ അതേസമയത്ത് പ്രവർത്തനത്തിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യും.
പക്ഷെ അതിൽ ഈ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇവിടെ ആകുമ്പോഴത്തേക്ക് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അവരിൽ നിന്ന് അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ ഇന്ത്യൻ കോൺസുലേറ്റുമായി ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടേണ്ടി വരുന്ന വിഷയങ്ങളിൽ വല്ലാത്തൊരു വ്യത്യാസമില്ലേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇവിടെയായിട്ട്?
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നിങ്ങൾ വളരെ വളരെ ശരിയായ ഒരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പതുക്കെ പ്രൊഫൈൽ മാറി വരുന്നുണ്ട്, എന്നാലും അത് സമയം പിടിക്കും. പക്ഷെ ഇപ്പോഴും പ്രൊഫൈല് സ്കിൽഡ് അൺസ്കിൽഡ് ലേബേഴ്സ് നല്ലൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം ഇവര് തന്നെയാണ്. ഇപ്പൊ പതുക്കെ പിന്നെ ഇന്ത്യൻസ് ബിസിനസ് രംഗത്തേക്കും പ്രൊഫഷണൽസ് കൂടുതലൊക്കെ വരാൻ തുടങ്ങിയിട്ട്, പക്ഷെ എന്നാലും അത് സമയം പിടിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പലപ്പോഴും തൊഴിൽ മേഖലയിലെ പീഡനങ്ങള്, പിന്നെ വിസ തട്ടിപ്പുകള്, ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ജോലി ഓഫർ ചെയ്തിട്ട് അതിനുശേഷം പറഞ്ഞ് ശമ്പളമില്ല, അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ വിസ കൊണ്ടുവന്നിട്ട് ലേബർ നോർമൽ മാനുവൽ ലേബർ വർക്ക് ചെയ്യിക്കുന്നു, അങ്ങനെയുള്ള പിന്നെ ഇതുപോലെ ഒരു രീതിയിലുള്ള പരാതികളാണ് ബഹുഭൂരിപക്ഷം അങ്ങനെയുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രീസിൽ വരുന്നത്. ഈ ഒരു സ്ഥലത്ത് ആ ഒരു രീതിയിലുള്ള കേസുകൾ വളരെ കുറവായിരിക്കും. ഇവിടെയുള്ള ഇന്ത്യൻ ഡയാസ്പോറയുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനൊരു വിശദമായിട്ട് ഇപ്പോ സംസാരിക്കുന്നില്ല. ഇവിടെ ഉള്ള ആൾക്കാർ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട്
നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ വിഷയത്തിലേക്ക് തന്നെ, ഇറാഖിലെ താങ്കളുടെ ഒരു അനുഭവത്തിലേക്ക്. അതിനു മുമ്പ് ഇറാനിലും ബഹ്റൈനിലും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇറാഖിലെ അനുഭവമായിരിക്കും ഒരു പക്ഷേ അംബാസഡർ എന്ന രീതിയിൽ താങ്കൾ ആദ്യമായി പ്രവർത്തിച്ച അവിടെ തന്നെയായിരുന്നു. അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ആ സമയത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ ഐസിസ് എന്ന പേരിൽ പ്രവർത്തനം ഏറ്റവും ശക്തമായി വരുന്ന, ആക്രമണങ്ങൾ തുടങ്ങുന്ന, തട്ടിക്കൊണ്ടു പോകുന്ന ഒരു അതിന്റെ എല്ലാം ഒരു തുടക്കം സമയത്തായിരുന്നു താങ്കൾ അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഒരുപക്ഷെ പെട്ടെന്ന് ആരും റിലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും വാർത്തകൾ ഒരുപാട് വായിച്ച ഒരു പേരായിരുന്നു അജയകുമാർ എന്നുള്ളത്. കാരണം ഇറാഖിൽ നിന്ന് മലയാളി നഴ്സുമാരെ എല്ലാം രക്ഷിച്ച് തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച വ്യക്തി താങ്കളായിരുന്നു. അന്ന് എല്ലാവരും താങ്കളുടെ പേര് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. അവിടുത്തെ ആ സമയത്തൊരു അനുഭവം എന്തായിരുന്നു?
ആദ്യത്തെ അവിടെയുള്ള അനുഭവം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, ജനറലി ഉള്ള സെക്യൂരിറ്റി സിറ്റുവേഷൻ, അവരെത്രത്തോളം മുന്നോട്ട് വരും, എംബസി ഇരിക്കുന്നത് ബാഗ്ദാദിലാണ്, ബാഗ്ദാദിന് എത്രത്തോളം അടുത്ത് വരും, അത് ഒരു ഒരു വശം നമ്മൾ. രണ്ടാമത്തെ വശം, ഇന്ത്യക്കാര് ബഹുഭൂരിപക്ഷം താമസിച്ച് പ്രവർത്തിക്കുന്ന ആ മേഖലയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വശങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ അതിൽ പരിഗണിക്കേണ്ടത്. അപ്പോ ഈ ഒരു 2014 ജൂണിലാണ് ഇവര് ഇറാഖിലേക്ക് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് തന്നെ വളരെ അധികം ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ അവര് അവരുടെ പൊസിഷൻ അവിടെ ഉറപ്പിച്ചു തുടങ്ങിയിരുന്നു, കൺസോൾഡേറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു. പക്ഷേ 2014 ജൂണിലാണ് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുന്നത്. ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മോസൂൾ എന്ന് പറയുന്നത് ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമാണ്. ഈ നഗരം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് അവരുടെ കയ്യിൽ പെട്ടു. അപ്പോ അങ്ങനെ ഒരു ഒരു നഗരം പെട്ടെന്ന് ഒരു ആക്രമണത്തിന് കയ്യിൽ പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യക്കാർക്ക് അവിടുന്ന് പോകാനുള്ള ഒരു സമയം കിട്ടില്ല. അതുപോലെ തന്നെ തിക്രത്തിന്റെ കാര്യത്തിലായിരുന്നു. അപ്പൊ ഈ ഒരു ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യക്കാര് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്നത്, ഇതാണ് ഈ ഒരു ബേസിക് പ്രോബ്ലം. ഇതാണ് എംബസിയെ സംബന്ധിച്ചു യഥാർത്ഥ പ്രശ്നം അതിലും വലുതാണ്, കാരണം ഐസിസിന്റെ ത്രെട്ട് എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഫോക്കസ് നമ്മുടെ കുടുങ്ങിക്കിടക്കുന്ന നാഷണൽസിനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അത് ഒരുവിധം സക്സസ്ഫുൾ ആയ രീതിയിൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്കാരെ, പ്രത്യേകിച്ചും നഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ഏരിയകളിൽ ഉണ്ടായിരുന്ന, അവരെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഒരാൾക്ക് പോലും ഒരു അപകടം പറ്റാതെ എല്ലാവരും പുറത്തുകൊണ്ടുവരാൻ സാധിച്ചു എന്നത് വളരെ ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്റെ സർവീസിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമായിട്ട് അതെപ്പോഴും ഉണ്ടാവും.
തീർച്ചയായും, കാരണം ഞാൻ ആ സമയത്ത് ഇറാഖിലുള്ള ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ടു മൂന്ന് നഴ്സുമാരായും ആയ സമയത്ത് തന്നെ SBS മലയാളത്തിന് വേണ്ടി സംസാരിച്ചിരുന്നു. അവർ താങ്കളുടെ പേരന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം, ഈ സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഐസിസുമായോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുമായോ നേരിട്ട് ഏതെങ്കിലും നെഗോഷിയേഷൻ നടത്തേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു താങ്കൾക്ക്?
ഇല്ല, നേരിട്ട് അത് ചർച്ചയും നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ള ഇതിൽ കൂടുതൽ വിശദമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ഗവൺമെന്റിന്റെ സഹായം തേടിയിട്ടുണ്ട്, ഇന്റർനാഷണൽ റെഡ്ക്രോസിന്റെ പോലെയുള്ള ഇന്റർനാഷണൽ ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും യഥാർത്ഥത്തിൽ പിന്നെ മാധ്യമങ്ങളിൽ വന്നത് തിക്രിത്ത് എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന 46 നഴ്സുമാരുടെ കാര്യം മാത്രമാണ്. അതേസമയത്ത് അത് കൂടാതെ ഏതാണ്ട് ഒരു 130 നഴ്സുമാര്, പക്ഷെ അവരുടെ നമ്പർ ചെറുതായിരുന്നു, ഓരോ സ്ഥലത്തും 5-6 ആയിട്ട്. അതുകൊണ്ട് അതൊന്നും അധികം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നില്ല. അവരെയും കൂടി നമ്മൾ ഇറാഖിലെ അൻബാർ പ്രൊവിൻസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടുന്ന് ബോർഡറിലുള്ള ആൾക്കാരെ നമ്മൾ ജോർദാൻ വഴി പിന്നെ ഇവാക്വേറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും അതിനനുസരിച്ചുള്ള രീതിയിലുള്ള തന്ത്രങ്ങളും അതിനനുസരിച്ചുള്ള രീതിയിലുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം ഈ ഒരു ഇതിൽ നമുക്ക് ഒരുവിധം എല്ലാ ഏജൻസികളുടെയും സഹായം തേടാനും കുറെ പേരൊക്കെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈവൺ അവിടുത്തെ സ്വകാര്യ വ്യക്തികൾ, ഇറാഖി സിറ്റിസൺസ്, ഒരു ഗവൺമെന്റിന്റെ ഒരു സംഘടനയുടെ ഭാഗമല്ലാത്ത ഇറാഖി സിറ്റിസൺസിന്റെ സഹായം പോലും പല കേസുകളിലും കിട്ടിയിട്ടുണ്ട്. അതൊരു വളരെ വലിയൊരു വിശാലമായ ഓപ്പറേഷനാണ് അതിന്റെ
സ്വാഭാവികമായിട്ടും അത് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ അവിടെ നിന്ന് ഇറാഖിൽ നിന്ന് നേരെ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ISനെതിരെ നടക്കുന്ന പോരാട്ടത്തിൽ, യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഇപ്പോൾ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഒരുപാട് വിവര കൈമാറ്റങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സഹകരണവുമുള്ള രാജ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ ചോട്ടാരാജന്റെ അറസ്റ്റിന് ഓസ്ട്രേലിയ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വന്ന ഒരു IS അനുഭാവിയായ ഒരാളെ ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയൻ പൗരനെ തിരിച്ചയച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് പരസ്പര സഹകരണം നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാഖിലെ ഒരു പ്രവർത്തന പരിചയം, ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിൽ, ഭീകരവിരുദ്ധ പോരാട്ടത്തിനുള്ള സഹകരണത്തിൽ താങ്കൾ ഓസ്ട്രേലിയയിലെത്തുമ്പോൾ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
ഈ ഒരു വിഷയം നമ്മൾ വേറൊരു തലത്തിലാണ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ എപ്പോഴുള്ള ഒരു കൺസിസ്റ്റന്റ് പോളിസി തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടാണ്. അത് തീവ്രവാദത്തിന് പിന്നെ നല്ല തീവ്രവാദവും മോശം തീവ്രവാദവും ഇല്ല എന്നുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് എപ്പോഴും എടുത്തുകൊണ്ടിരുന്ന രാജ്യമാണ്. ചില രാജ്യങ്ങള് അങ്ങനെ ഒരു പോളിസി ഉണ്ട്, ഒരു തീവ്രവാദം നല്ലതും വേറൊരു തീവ്രവാദം മോശം എന്നുള്ള. അപ്പോ നമ്മുടെ രാജ്യം എപ്പോഴും അങ്ങനെയൊരു വളരെ ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള രാജ്യമാണ്. അപ്പോ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയും അമേരിക്കയും മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളുമായിട്ടും UAE ആയിട്ടും ഒക്കെ നമ്മള് സൗദി അറേബ്യ ഒക്കെ ആയിട്ട് നമ്മള് നിരന്തരം ഈയൊരു സഹകരണം, തീവ്രവാദത്തിനെതിരായുള്ള സഹകരണം തീർച്ചയായിട്ടും ഉണ്ട്. അത് വേറൊരു തലത്തില് തീർച്ചയായിട്ടും അത് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഞാനൊരു അതിന്റെ ഒരു സ്പെസിഫിക് റോൾ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഗവൺമെന്റ് തലത്തിൽ, ഗവൺമെന്റ് ഗവൺമെന്റ് തലത്തിൽ ഉചിതമായ രീതിയിൽ പിന്നെ നമ്മുടെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യും.
തീർച്ചയായും. എന്തായാലും അവസാനം ഒറ്റക്കാര്യം കൂടുള്ളത് മലയാളികളുടെ കാര്യം തന്നെ പറയുമ്പോൾ, മലയാളികൾക്ക് ഒരു ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്, ആക്സസിനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ താങ്കളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് അനുഭവം വെച്ചിട്ട്, കൂടുതൽ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു താങ്കളുടെ ഭാഗത്തുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടാകുമോ, അങ്ങനെ എന്തെങ്കിലും പറയാൻ കഴിയുമോ?
തീർച്ചയായും ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഇവിടെ ഡയാസ്പോറയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് തീർച്ചയായിട്ടും അത് മിഡിൽ ഈസ്റ്റ് എന്നുള്ള പ്രശ്നങ്ങളായിട്ട് വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ പഠിക്കും. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു തരത്തില് നമ്മുടെ കോൺസുലേറ്റിന്റെ അല്ലെങ്കിൽ ഹൈക്കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ഈയൊരു നിരന്തരമായിട്ടുള്ള ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നു, എംബസിയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല, എംബസിയിൽ സാധാരണ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ എത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ മാറി. ഇപ്പം പല എംബസികളിലും ഓപ്പൺ ഹൗസ്, ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പൺ ഹൗസ്, ജനങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ കാണാനുള്ള സംവിധാനം, അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാന് ബഹറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പ്രത്യേക ഒരു ശ്രമം നടത്തിയത്, ഒരുപാട് സംഘടനകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ, ഈ സംഘടനകൾക്ക് അവരുടെ വേരുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഉണ്ട്. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ആർക്ക് എവിടെയാ പ്രശ്നമുണ്ട്. അപ്പൊ ഈ സംഘടനകളുമായിട്ട് ഏതാണ്ട് നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ട് കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ എംബസിയിൽ എത്താനുള്ള ഒരു സംവിധാനം നമ്മൾ ബഹറിൽ ഉണ്ടാക്കിയിരുന്നു. അവിടെ 100 ഇന്ത്യൻ സംഘടന ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി ഒരു കോർഡിനേറ്റിംഗ് ബോഡി ഉണ്ടാക്കി, അതിന്റെ തെരഞ്ഞെടുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെയും സംഘടനകൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എംബസി അല്ലെങ്കിൽ ഹൈക്കമ്മീഷൻ എന്നുള്ള വിവരങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനും കമ്മ്യൂണിറ്റിയിൽ എത്തിക്കാനും, കമ്മ്യൂണിറ്റി എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഹൈക്കമ്മീഷനിലേക്ക് എത്തിക്കാനും അസോസിയേഷനുകൾക്കും സംഘടനകൾക്കും ഒരു പരിധിവരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മള് കമ്മ്യൂണിറ്റി ഹൈക്കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏത് രീതിയിൽ കാണുന്നു, ഏതെങ്കിലും രീതിയിൽ നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഇൻപുട്ട് നമുക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹൈക്കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഉള്ള രീതിയിൽ ഏത് തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം.
തീർച്ചയായും. താങ്കളുടെ ഈ സന്ദേശം എന്തായാലും SBS മലയാളത്തിലൂടെ എല്ലാ ഓസ്ട്രേലിയൻ മലയാളി സംഘടനകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരിൽ നിന്നുള്ള തീർത്ഥം കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഇൻപുട്ട് താങ്കൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അജയകുമാർ, ഇത്രയും നേരം SBS മലയാളത്തോട് സംസാരിച്ചതിന്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.